Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Spiritual Discourse. The title is Saddarshanam Satsanga, presented by Sri Nochur Venkatraman. Thank you. Om Namah Shivaya.
Harihi Om. Nidrana na vidya, grahanam na vidyam. ಗೃಹಾತಿ ಕಿಂಚಿನ್ನ ಯಥಾರ್ಥ ಬೋಧೆ ನಿದ್ರಾಪದಾರ್ಥ ಗ್ರಹಣೇತರ ಸ್ಯಾತ್ ಚಿದೇವ ವಿದ್ಯಾ ವಿಲಸಂತ್ಯ ಶೂನ್ಯ ಸತ್ಯಶ್ಚಿದಾತ್ಮ ವಿವಿಧಾ ಕೃತಿಶ್ಚಿತ್ ಸಿದ್ಧೇತ್ ಪೃಥಕ್ ಸತ್ಯಚಿತೋ ನ ಭಿನ್ನಾಂ ಭೂಷಾ ವಿಕಾರಾಃ ಕಿಮು ಸಂತಿ ಸತ್ಯಂ ವಿನಾ ಸುವರ್ಣಂ ಪೃಥಗತ್ರ ಲೋಕೇ ತದ್ಯುಷ್ಮದೋ ರಸ್ಮತಿ ಸಂಪ್ರತಿಷ್ಠಾಂ ತಸ್ಮಿನ್ ವಿನಷ್ಟೇ ಸ್ಮತಿ ಮೂಲಬೋಧಾತ್ ತದ್ಯುಷ್ಮದ್ ಅಸ್ಮತ್ ಮತಿವಜ್ಜಿದೈಕಾ ಸ್ಥಿತಿರ್ಜ್ವಲಂತಿ ಸಹಜಾತ್ಮನ ಸ್ಯಾತ್ ಭೂತಂ ಭವಿಷ್ಯಚ್ಚ ಭವತ್ಸ್ವಕಾಲೇ ತದ್ವರ್ತಮಾನಸ್ಯ ವಿಹಾಯ ತತ್ವಂ ಹಾಸ್ಯಾನ ಕಿಂ ಸ್ಯಾತ್ ಗತಭಾವಿ ಚರ್ಚಾಂ ವಿನೈಕ ಸಂಖ್ಯಾ ಗಣನೇವಲೋಕೇ ತದ್ಯುಷ್ಮದೋರಸ್ಮತಿ ಸಂಪ್ರತಿಷ್ಠಾ ತಸ್ಮಿನ್ ವಿನಷ್ಟೇ ಅಸ್ಮತಿ ಮೂಲಬೋಧಾತ್ ತದ್ಯುಷ್ಮತ್ ಅಸ್ಮತ್ ಮತಿವರ್ಜಿತೈಕಾ ಸ್ಥಿತಿರ್ಜ್ವಲಂತಿ ಸಹಜಾತ್ಮನ ಸ್ಯಾತ್. ನೆಲತೆ ವಿಷಯಮಾಯಿರುന്നു ಈ ಶ್ಲೋಕം. സഹജസ്ഥിതി എന്നൊന്ന് ഉണ്ട്. അതായത് സഹജം എന്ന് വെച്ചാൽ തന്നെ നാച്ചുറൽ ആയിട്ടുള്ളതാണ് അർത്ഥം. സഹജസ്ഥിതി എന്ന് പറയുമ്പോൾ നാച്ചുറൽ സ്റ്റേറ്റ്, അതായത് എപ്പോഴും ഇരിക്കാവുന്ന ഒരവസ്ഥ. വികാരങ്ങളൊന്നും തന്നെ എപ്പോഴും ഇരിക്കാൻ പറ്റില്ല. അത് എത്ര നല്ല വികാരമായാലും ശരി, ചീത്ത വികാരമായാലും ശരി, വികാരങ്ങളൊക്കെ വരികയും പോവുകയും ചെയ്യും. അതുമാത്രമല്ല, വികാരങ്ങൾ നമ്മളെ തളർത്തുകയും ചെയ്യും. നല്ല വികാരവും തളർത്തും, ചീത്ത വികാരവും തളർത്തും. വികാരങ്ങളെ നമ്മളെ ബലക്ഷയം ഉണ്ടാക്കും. വികാരങ്ങൾ കൊണ്ട് സ്പർശിക്കപ്പെടാതെ ഒരു പൂർണ്ണതയുടെ അനുഭവം, വിചിത്തിയില്ലാത്ത പൂർണ്ണതയുടെ അനുഭവം, രണ്ട് ഉണ്ട് എന്നുള്ള അനുഭവം, രണ്ട് ഉണ്ട് എന്നുള്ളത് ഇല്ലാത്ത അനുഭവം, അവിച്ഛിന്നമായ ബോധസ്ഫൂർത്തി, അതിനെയാണ് ഋഷികൾ സഹജ നിർവികൽപ്പസ്ഥിതി എന്ന് പറയുന്നത്. ഒരു ധ്യാനം പോലെയല്ല, വ്യവഹരിക്കുമ്പോൾ തന്നെ ഉള്ള ധ്യാനം, എന്തൊക്കെ വ്യവഹരിച്ചാലും നഷ്ടപ്പെട്ടു പോവാത്ത ഒരു ധ്യാനം. അത് എന്തിനെങ്കിലും ധ്യാനിക്കലുമല്ല, നമ്മളല്ലാത്ത സകല വസ്തുക്കളും വിട്ടുപോയി നമ്മളുടെ സ്വസ്വരൂപം പ്രകാശിക്കുന്ന സ്ഥിതിയാണ് ഇവിടെ സഹജസ്ഥിതി. ഇതും അല്ലാതെ എന്തെങ്കിലും ഒബ്ജക്റ്റീവായിട്ട് വിഷയമായിട്ടുള്ള ധ്യാനമല്ല. നമ്മളല്ലാത്തതൊക്കെ നമ്മളെ വിട്ടുപോയാൽ ബാക്കി നിൽക്കുന്നത് എന്തോ അത് നമ്മളുടെ സ്വരൂപം. നമ്മൾ എന്തിനെങ്കിലും ഒക്കെ പിടിച്ചു നിർത്തുന്നത് അതിൽ എഫേർട്ട് ഉണ്ട്, പ്രയത്നമുണ്ട്. ഒരു പ്രയത്നവും ഇല്ലാത്ത എഫേർട്ട്ലെസ് സ്റ്റേറ്റ്, ഒരു പ്രയത്നവും ഇല്ലാത്ത അങ്ങനെ ഒരു സ്ഥിതിയെ ശാശ്വതമായിരിക്കാൻ ഒക്കുകയുള്ളൂ. പ്രയത്നം കൊണ്ട് പിടിച്ചു നിർത്തുന്ന എന്ത് വികാരമായാലും എന്ത് അനുഭവമായാലും പ്രയത്നം വിട്ടാൽ അത് പോയി പോകും. അതിനെ നമുക്ക് എങ്ങനെ വിശ്വസിക്കാൻ കൊള്ളും? ഒന്നിനും വയ്യാതെ മരിക്കാൻ കിടക്കുന്ന സമയത്ത് എന്തെങ്കിലും പ്രയത്നിക്കാൻ പറ്റുമോ? അപ്പോ അതുകൊണ്ടാണ് ഭഗവാൻ ഗീതയിൽ ഇനിയിപ്പോ സ്ഥിരപ്രജ ലക്ഷണത്തിലും ഭഗവാൻ പറയാൻ പോകുന്നു, അർജുന ബ്രാഹ്മീ സ്ഥിതി എന്നൊന്നുണ്ട്, മരിക്കുന്നതിന് മുമ്പെങ്കിലും അത് സ്വന്തമാക്കിക്കൊള്ളണം എന്നാണ്. എന്നാൽ പിന്നെ നഷ്ടമാവുകയേയില്ല. അതിനെയാണ് ഭഗവാൻ ഇവിടെ സഹജസ്ഥിതി എന്ന് പറയുന്നത്. ആ സഹജസ്ഥിതി ഒരിക്കലും വരുകയോ പോവുകയോ ചെയ്യുന്നില്ല, അത് കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല, ഒരു കർമ്മം കൊണ്ടും അത് ബാധിക്കപ്പെടുന്നില്ല. കർമ്മണാ നോ വർദ്ധതേ നോ കനീയാൻ. ശ്രുതി തന്നെ പറയുന്നത് നല്ല കർമ്മങ്ങൾ കൊണ്ടത് വർദ്ധിക്കുകയോ ചീത്ത കർമ്മങ്ങൾ കൊണ്ടത് കുറഞ്ഞു പോവുകയോ കർമ്മസ്പർശം ഒന്നുമില്ലാത്ത പൂർണാനുഭവ സ്ഥിതി, അതിനെയാണ് ഭഗവാൻ ഇവിടെ സഹജസ്ഥിതി എന്ന് പറയുന്നത്. ആത്മനഃ സഹജാസ്ഥിതി, അതായത് ആത്മാനുഭവം പ്രകാശിക്കുന്ന സ്ഥിതി. അതിനെ ഒരു സാധന എന്നോണം ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞു. ഞാൻ എന്നുള്ള ഒരു അഹങ്കാരത്തിന്റെ പ്രതീതി, ആ പ്രതീതിക്ക് മുകളിലാണ് പ്രപഞ്ചാനുഭവം. അരുണാചല പഞ്ചരത്നം എന്നൊരു കൃതിയുണ്ട്, അതിൽ രണ്ടാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, ഹേ അരുണാചല, ഈ പ്രപഞ്ചം മുഴുവൻ അങ്ങയിൽ തോന്നി അങ്ങയിൽ നിന്ന് അങ്ങയിൽ ലയമാകുന്നു. ത്വയി അരുണാചല സർവം ഭൂത്വ സ്ഥിത്വ പ്രലീനം. എന്നിട്ട് അതിപ്പോ ഒരു മലയിലാണ് തോന്നിയിട്ട് മലയിൽ നിന്ന് ലയമാവണു എന്ന് പറഞ്ഞാൽ ശരിയാവുമോ? ആ മലയുടെ പുറമേക്കുള്ള സ്വരൂപത്തിനെ വർണ്ണിച്ചിട്ട് പിന്നെ പറയാണ്, ഏത ചിത്രം ഹൃദി അഹം ഇതി ആത്മതയാ നൃത്യസിഭോഹോ തേ വദന്തി ഹൃദയം നാമ. ഹൃദയത്തിൽ അഹം ഇതി ഹൃദി അഹം ഇതി ആത്മതയാ നൃത്യസിഭോഹോ, എന്റെ ഹൃദയത്തിൽ ഞാൻ ഞാൻ എന്നിവണ്ണം എന്റെ അന്തരാത്മാവായി അവിടുന്ന് തിരുനടനം ചെയ്യുന്നു. ആ നടനമാണ് ചിദംബര നർത്തനം എന്ന് പറയുന്നത്, സഭാപതിയുടെ നടനം. ചിദംബരത്തിലുള്ള നടനം എന്ന് വെച്ചാൽ ചിദാകാശത്തിലുള്ള ശുദ്ധമായ ബോധസ്ഫൂർത്തിയുടെ അനുഭവം. ആ ബോധസ്ഫൂർത്തിയിലാണ് മനസ്സ് ഉദിച്ച് പ്രപഞ്ചത്തിനെ പ്രകാശിപ്പിച്ച് നിർത്തി ലയിപ്പിക്കുന്നത്. ഇത് നമ്മളുടെ അനുഭവമാണ്. മനസ്സ് പൊന്തുമ്പോ പ്രപഞ്ചം തോന്നുന്നു, മനസ്സ് ലയിക്കുമ്പോ പ്രപഞ്ചം അനുഭവപ്പെടുന്നില്ല. ദേവദന്തി ഹൃദയം നാമ, അങ്ങക്ക് ഹൃദയം എന്ന് തന്നെ പേര്. അപ്പൊ ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു, അഹമിതി തസ്മിൻ വിനഷ്ടേ അസ്മതി മൂലബോധ. ഞാൻ എന്നുള്ളത് എന്താണ് എന്ന് അന്വേഷിച്ചു നോക്കുമ്പോ, ഞാൻ എന്നുള്ളത് ഇപ്പോ അഹങ്കാരം രൂപത്തിലുള്ള ഒരു ഞാൻ ഉണ്ടല്ലോ, നമുക്ക് ഏറ്റവും അടുത്ത് നിൽക്കുന്ന അനുഭവം. ആ അഹങ്കാരത്തിനെ മൂലാന്വേഷണം ചെയ്യുമ്പോൾ, എന്നുവെച്ചാൽ അത് എവിടെ പൊന്തുണു, അത് എങ്ങനെയൊക്കെ പ്രവർത്തിക്കണു എന്ന് ശ്രദ്ധിക്കാൻ തുടങ്ങിയാൽ, മൂലം എന്ന് വെച്ചാൽ അത് പൊന്തിയ സ്ഥലം, അത് ഉദിക്കുന്ന സ്ഥാനം. അഹങ്കാരം എവിടെ ഉദിക്കുന്നു അവിടെ തന്നെയാണ് പ്രാണനും ഉദിക്കുന്നത്. പുറത്തേക്ക് വിടുന്ന അപാനനും അകത്തേക്ക് എടുക്കുന്നത് പ്രാണനും. ആ പ്രാണാപാനന്മാര് എവിടെ ഉദിക്കണു എന്ന് ശ്രദ്ധിച്ചാൽ ഹൃദയത്തിൽ നിന്ന് ഉദിക്കണു എന്ന് കാണാറാകും. അവിടെ തന്നെയാണ് ഈ അഹങ്കാരവും ഉദിക്കുന്നത്. രണ്ടും ഒരേ സ്ഥലത്തു നിന്ന് തന്നെയാണ്. അഹങ്കാരത്തിന്റെ രൂപം തന്നെ മനസ്സ്, മനസ്സിന്റെ സ്ഥൂല രൂപമാണ് പ്രാണൻ, പ്രാണന്റെ സൂക്ഷ്മ മനസ്സിന്റെ സൂക്ഷ്മ രൂപമാണ് മനസ്സ്, പ്രാണന്റെ സൂക്ഷ്മ രൂപമാണ് മനസ്സ്. അപ്പൊ ഈ മനസ്സിന്റെ ഏറ്റവും സൂക്ഷ്മ രൂപമാണ് വ്യക്തിബോധം, ഞാനൊരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടുള്ള അനുഭവം. അപ്പൊ ഈ വ്യക്തിബോധത്തിനെ എവിടെ ഉദിക്കുന്നു എന്ന് ശ്രദ്ധിച്ചാൽ, മൂലാന്വേഷണം ചെയ്താൽ അത് ഉദിക്കുന്ന സ്ഥലത്ത് ചെന്ന് ലയിക്കും. തസ്മിൻ വിനഷ്ടേ, അത് മൂലത്തിൽ ചെന്ന് ലയിച്ചു കഴിയുമ്പോ യുഷ്മദ് അസ്മദ് മതി വർജിത ഏകാസ്ഥിതി ജ്വലന്തി. ജ്വലന്തി എന്ന് വെച്ചാൽ പ്രകാശിക്കുന്നു. എന്ത് പ്രകാശിക്കുന്നു? യുഷ്മദ് അസ്മദ് മതിവർജിത ഏകാസ്ഥിതി, നീ ഞാൻ എന്നുള്ള ഈ ഭേദമില്ലാത്ത അദ്വയമായിട്ടുള്ള ഒരു ബോധസ്ഥിതി അവിടെ പ്രകാശിക്കുന്നു. അത് അരുണാചൽ അക്ഷരമണമാലയിൽ ഒരു പാട്ടിൽ ഈ ഒരു സ്ഥിതിക്ക് വേണ്ടി ഒരു പ്രാർത്ഥന ഉണ്ട്. നീ നാൻ അരപ്പുലി നിതം കലിമയമായി നിന്നിടും നിലൈ അരുൾ അരുണാചല. നീ ഞാൻ എന്നുള്ള ഭേദം പോയി അഖണ്ഡ ചിതാകാശ സ്വരൂപമായി നിൽക്കുന്ന സ്ഥിതി തന്നരുളുക. ആചാര്യസ്വാമികളും ഈ സ്ഥിതിയെ ഗോവിന്ദ ഭഗവത് പാദരോട് പറയും. ശങ്കരൻ 8 വയസ്സ് കുട്ടി, 3 മാസം കാലടിയിൽ നിന്ന് നടന്ന് മധ്യപ്രദേശിലെ ഓംകാരേശ്വരം ചെന്നപ്പോ ഗോവിന്ദ ഭഗവത് പാദർ ഒരു ഗുഹയിൽ ഇരിക്കായിരുന്നു അത്രേ. ആ ഗുഹയിൽ ഇപ്പോഴും നിങ്ങൾക്ക് ഓംകാരേശ്വര ക്ഷേത്രത്തിൽ പോയാൽ അതിന് ചുവട്ടിൽ ഗോവിന്ദ ഭഗവത് പാദ ഗുഹ എന്നിട്ടുണ്ടാവും. ചിലരുടെ അഭിപ്രായം കുറച്ച് അകലെ ഒരു ഗ്രാമം ഉണ്ട്, ആ ഗ്രാമത്തിലാണ് ആ മറ്റൊരു ഗുഹയുണ്ട്, അവിടെ വെച്ചാണ് കണ്ടത് എന്നൊക്കെ കഥ. ഏതായാലും അവിടെ ചെന്നപ്പോ ഗോവിന്ദ ഭഗവത് പാദർ ഈ കുട്ടിയോട് ചോദിച്ചു എന്നാണ്, കുഞ്ഞെ നീ ആരാണ്? തന്നെ കാണുമ്പോ എനിക്ക് വല്ലാത്ത പ്രിയം തോന്നുന്നു, സന്തോഷം തോന്നുന്നു അല്ലോ. കസ്ത്വം ബാല മമ ഹൃദി രതി കാചിത് ആനന്ദമൂർച്ച. തന്നെ കാണുമ്പോ എനിക്കൊരു ആനന്ദമൂർച്ച ഉണ്ടാവുന്നു, നീ ആരാണ്? അപ്പോഴാണ് പ്രസിദ്ധമായ ദശശ്ലോകി, ദശശ്ലോകി അഥവാ നിർവാണ ദശകം എന്നുള്ള പ്രസിദ്ധമായ കൃതി. ന ഭൂമിർ ന തോയം ന തേജോ ന വായു നഖം നേന്ദ്രിയം വാ ന തേഷാം സമൂഹ അനൈകാന്തികത്വാത് സുഷുപ്തേക സിദ്ധസ്തദേകോ വശിഷ്ട ശിവ കേവലോഹം ന മാതാ പിതാവാ ന ദേവാ ന ലോകാ ന വേദാ ന യജ്ഞാന തീർത്ഥം ബ്രുവന്തി സുഷുപ്തൌ നിരസ്താദി ശൂന്യാത്മകത്വാത് തദേകോ വശിഷ്ട ശിവ കേവലോഹം. ഈ ദശശ്ലോകിയില് സഹജസ്ഥിതിയെ കുറിച്ച് പറയുന്നു. ന ശാസ്താ ന ശാസ്ത്രം ന ശിഷ്യോ ന ശിക്ഷ നചത്വം നചാഹം നചായം പ്രപഞ്ചഹാം സ്വരൂപാവബോധാത് വികൽപാസഹിഷ്ണുഹ തദേകോവശിഷ്ട ശിവ കേവലോഹം. പഠിപ്പിക്കുന്ന ആളില്ല, പഠിക്കുന്ന കുട്ടിയില്ല, അങ്ങില്ല, ഞാനില്ല, ഈ കാണപ്പെടുന്ന പ്രപഞ്ചാനുഭവമില്ല, രണ്ടാമതൊന്നിനെ ഇരുത്തി പൊറപ്പിക്കാത്ത അഖണ്ഡ ബോധാനുഭവ സ്വരൂപമായ ശുദ്ധ ശിവമാണ് ഞാൻ. ന ശാസ്ത ന ശാസ്ത്രം ന ശിഷ്യോ ന ശിക്ഷ നം നച അഹം നച അയം പ്രപഞ്ച സ്വരൂപ അവബോധാത്. ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവം തന്നെ അഖണ്ഡ ബോധാനുഭവമായി പ്രകാശിക്കുന്നു, രണ്ടില്ലാത്തതായ ശുദ്ധ ചിദാകാശമായി പ്രകാശിക്കുന്നു. വികൽപ്പ അസഹിഷ്ണു, രണ്ടാമതൊന്നിനെ സഹിക്കില്ല എന്നാണ്, രണ്ടാമതൊന്നിനെ ഇരുത്തി പൊറുപ്പിക്കാത്ത അനുഭവ സ്വരൂപം. വികൽപ്പ അസഹിഷ്ണു തദേകോവശിഷ്ട ശിവക്കേവലോഹം, ആ സ്ഥിതിയിൽ അവശേഷിക്കുന്നതായ ശുദ്ധ പ്രജ്ഞയാണ് ഞാൻ. ആ അനുഭവസ്ഥിതിയാണ് ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറഞ്ഞത്, തദ്യുഷ്മദൂർ അസ്മതി സമ്പ്രതിഷ്ഠ. ഞാൻ എന്നുള്ളതിലാണ് നമ്മുടെ അനുഭവം മുഴുവൻ, ഞാൻ എന്നുള്ളതും ഇതം എന്നുള്ളതുമായിട്ട് തിരിക്കാം. ഞാൻ എന്നുള്ളതും പിന്നെ ഞാൻ അനുഭവിക്കുന്ന പ്രപഞ്ചവും. ഈ പ്രപഞ്ചത്തിനെ അനുഭവിക്കാൻ ഒരു ഞാൻ ഇല്ലെങ്കിൽ പ്രപഞ്ചാനുഭവം എങ്ങനെ അറിയും? ഈ മൈക്ക് ഉണ്ട് എന്ന് പറയണു, ആര് പറയണു മൈക്കിന് സ്വയം മൈക്ക് ഉണ്ട് എന്ന്? മൈക്ക് പറയില്ല. ഒരു ബോധ സ്വരൂപനായ ഒരാൾ ഇരുന്നു കൊണ്ട് വേണം പറയാൻ ഈ മൈക്കുണ്ട്. ജഡപദാർത്ഥങ്ങൾക്ക് സ്വയമേവ അസ്തിത്വമില്ല, ചൈതന്യമുള്ള ഒന്ന് അതിനെ ഗ്രഹിക്കുമ്പോഴേ അതിന് അസ്തിത്വമുള്ളൂ. സ്വയം ബോധസ്വരൂപനായ ഞാൻ ഉണ്ട് എന്ന് അനുഭവിക്കുന്ന എനിക്ക് പ്രപഞ്ചം തോന്നുന്നു. അപ്പൊ പ്രപഞ്ചത്തിന്റെ അസ്തിത്വം എവിടെയാണ്? അനുഭൂതി സ്വരൂപമായ എന്നിൽ. അപ്പൊ അനുഭൂതിയുടെ മുഴുവൻ ഉറവിടം എവിടെ ഉണ്ട്? അസ്മതി സമ്പ്രതിഷ്ഠ, ഞാൻ ഉണ്ട് എന്നുള്ളതിലുണ്ട്. അപ്പൊ ഈ ഞാൻ എന്താണ് എന്ന് നിരന്തര അന്വേഷണത്തിലൂടെ അഹങ്കാരം എവിടെ ഉദിക്കണു എന്ന് അന്വേഷിച്ചാൽ അഹങ്കാരമോ ഇതംകാരമോ മറ്റുള്ളവരോ ഒന്നും തന്നെ ഇല്ലാത്തതായി സാക്ഷാതായ അപരോക്ഷമായി ബ്രഹ്മം അകമേക്ക് പ്രകാശിക്കും. ഇതല്ലാതെ വേറെ ഒരു സാധന ഇല്ല. മഹർഷി പറയും, ഏത് സാധന ചെയ്താലും അവസാനം എവിടെ വരണം? ഒരു ഭക്തൻ ചോദിച്ചു, ഭഗവാനെ വൈകുണ്ഠത്തിലെ പോനാ എന്നാ കിടക്കും? വൈകുണ്ഠത്തിൽ പോയാൽ എന്ത് കിട്ടും? അപ്പൊ മഹർഷി പറഞ്ഞു, വൈകുണ്ഠത്തിലെ പോനാ പെരുമാൾ ആദിശേഷനില പെടുത്തിണ്ടിരുപ്പർ. വൈകുണ്ഠത്തിൽ വിഷ്ണു ആദിശേഷനില് കിടക്കണുണ്ടാവും, നിങ്ങൾക്കൊക്കെ ആ സന്നിധിയിൽ ചെന്ന് ഇരിക്കാം. അപ്പൊ എന്ത് കിട്ടും എന്ന് ചോദിച്ചു ഈ ഭക്തൻ. വിഷ്ണുവിന് ഭഗവാന് നിങ്ങളോട് വളരെയധികം പ്രിയം തോന്നും, അത് തന്നെ വലിയ ലാഭം. പ്രിയം തോന്നിയാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അപ്പൊ മഹർഷി പറഞ്ഞു, നിങ്ങളോട് വളരെയധികം ഭഗവാന് പ്രിയം തോന്നിയാൽ നിങ്ങളെ അടുത്ത് വിളിച്ച് ഞാൻ ആരാണെന്ന് വിചാരം ചെയ്തു നോക്കൂ എന്ന് പറയും. ശരീരം ഞാനല്ല, മനസ്സ് ഞാനല്ല എന്നൊക്കെ ഉപദേശിച്ച് അഹമാത്മാ ഗുഡാകേശ സർവഭൂതാശയസ്ഥിത എന്ന് ഗീതയിലും ഭഗവാൻ അർജുനനോട് വളരെ പ്രിയം തോന്നിയപ്പോ ഭക്തോസിമേ സഖാ ചെയ്ത്, എനിക്ക് ഭക്തനും സഖാവുമായതുകൊണ്ട് തനിക്ക് ഞാൻ ഇതായി തത്വം ഉപദേശിക്കുന്നു. ഉദ്ധവരോട് വളരെ പ്രിയം തോന്നിയപ്പോഴും ഭഗവാൻ അത് തന്നെ ചെയ്തു. ഗോപസ്ത്രീകളോട് വളരെ പ്രിയം തോന്നിയപ്പോഴും ഭഗവാൻ അത് തന്നെ ചെയ്തു. അപ്പോ പ്രിയം തോന്നിയാൽ, ഭജതാം പ്രീതിപൂർവകം ദദാമി ബുദ്ധിയോഗം തം യേനമാം ഉപയാന്തിതേ. ഗീതയിൽ തന്നെ ഭഗവാൻ പറയുന്നു, എനിക്ക് ആരോട് പ്രിയം തോന്നുന്നു, ആർക്ക് എന്നോട് പ്രിയം തോന്നുന്നു, അവർക്ക് ഹൃദയത്തിലിരുന്ന് ഞാൻ ഈ ജ്ഞാനത്തിനെ പ്രകാശിപ്പിക്കും. ജ്ഞാനദീപേന ഭാസ്വത, ഈ എന്തൊക്കെ എവിടെയൊക്കെ ചുറ്റിയാലും അവസാനം തന്നിലേക്ക് വരേണ്ടി വരും. തമിഴിൽ ഒരു ചൊല്ലുണ്ട്, ചുങ്കച്ചാവടി തപ്പാതെ എന്നാണ്. ചുങ്കച്ചാവടി എന്ന് വെച്ചാൽ ചെക്ക് പോസ്റ്റ്. ചെക്ക് പോസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കള്ളക്കടത്തൊക്കെ നടത്തുമല്ലോ, അങ്ങനെ ഒരു കാളവണ്ടിക്കാരൻ ചെക്ക് പോസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് കാളവണ്ടി വേറെ ഏതൊക്കെയോ വഴിക്ക് ഓടിച്ചു അത്രേ. അവസാനം എന്തായി എന്ന് വെച്ചാൽ, ഈ വണ്ടിയിലും അവരുടെ ഒരു ട്രിക്ക് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പോ എറണാകുളത്ത് നിന്ന് തൃശ്ശൂർക്ക് പോവുകയാണെങ്കിൽ കുറെ കാലമായിട്ട് ഇങ്ങനെ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകണതാണ്. രാത്രിയൊക്കെ ആയിരിക്കും പലപ്പോഴും യാത്ര. അടുത്ത കാലം വരുമ്പോ ഞങ്ങളുടെ അവിടെയൊക്കെ ധാരാളം വണ്ടി ഉണ്ടായിരുന്നു. അപ്പൊ അവരുടെ സമ്പ്രദായം നമുക്ക് കാണാം. ഇപ്പൊ ഒക്കെ പോയിരിക്കണം. വണ്ടിയുടെ ചോട്ടിലും ഒരു റാന്തലും വിളക്ക് തൂക്കിയിട്ടിട്ട് രാത്രിയായാൽ അവരാ കാളയുടെ കയറ് വണ്ടിയുടെ ഈ വശങ്ങളിലുള്ള കോലിൽ കെട്ടിയിട്ടിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങും പുതച്ച്. കാളയ്ക്ക് അറിയാം എങ്ങടാ പോണ്ടത്, ഈ ബസ് ഓടിക്കണ പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല, അത് നടന്നോളും, അത് വീട്ടിൽ കൊണ്ടാക്കിക്കോളും, അതാണ് സമ്പ്രദായം. അപ്പൊ ചെക്ക് പോസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഇയാള് കാളവണ്ടി ഏതൊക്കെയോ വഴിക്ക് ഓടിച്ചു, എന്നിട്ട് ഉറങ്ങിപ്പോയി. പതിവ് പോലെ അറിയാതെ കാളയ്ക്ക് ഒരു വഴിയേ അറിയുള്ളൂ, ഇയാള് ഉറങ്ങി എണീക്കുമ്പോ ചെക്ക് പോസ്റ്റിന്റെ മുമ്പിൽ നിൽക്കണം. അതെങ്ങനെ? അതാണ് ചെക്ക് പോസ്റ്റിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുക. എന്താന്ന് വെച്ചാൽ, എവിടെയൊക്കെ ചുറ്റിയാലും വട്ടത്തിരിഞ്ഞാലും അവസാനം ഞാൻ ബാക്കി നിൽക്കണമല്ലോ, എന്ത് ചെയ്യും ഇതിനെ? എല്ലാം കഴിഞ്ഞിട്ടും പിന്നെയും ഈ ആളവിടെ നിൽക്കണു, അയാളെ പരിഹരിക്കണമല്ലോ, ഈ പ്രശ്നം അങ്ങോട്ട് പരിഹരിക്കണമല്ലോ. അപ്പോഴാണ് തദ്യുഷ്മതോർ അസ്മതി സമ്പ്രതിഷ്ഠ എന്നാണ് മഹർഷി പലരോടും പറഞ്ഞു. ഒരു ഭക്തൻ പറഞ്ഞു, സ്വാമി എനിക്ക് ഒരു ഒരു സായിപ്പാണ് ഫോറിനർ, അയാൾ പറഞ്ഞു എനിക്ക് ശിവന്റെ ദർശനം കിട്ടി, എന്റെ മുമ്പിൽ ത്രിശൂലധാരിയായിട്ട് ശിവൻ എന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു, നല്ല സുഖമായിരുന്നു ആ ദർശനം. വീണ്ടും എനിക്ക് അതേപോലെ ശിവദർശനം കിട്ടാൻ എന്താണ് വഴി? അപ്പൊ മഹർഷി പറഞ്ഞു, ശിവൻ ബോധസ്വരൂപനാണ്, നിങ്ങൾ കണ്ട ശിവന്റെ ദർശനമുണ്ടല്ലോ, അത് ശാശ്വതമായിരുന്നുവോ? ഇല്ല, കുറച്ചു നേരം ഉണ്ടായിരുന്നു, മറഞ്ഞുപോയി. ആ ശിവരൂപം ദർശിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഉണ്ടായിരുന്നുവോ? ഉണ്ടായിരുന്നു. ശിവരൂപം മറഞ്ഞ ശേഷം എന്തുണ്ട്? ഞാനുണ്ട്. ശിവനെ ആര് ദർശിച്ചു? ഞാൻ കണ്ടു. ഒരു കാലത്തും ബാധിക്കാതെ നിങ്ങൾക്ക് അനുഭവത്തിലുള്ള ഞാൻ എന്നൊരു അനുഭവമുണ്ട്. ആ ബോധത്തിലാണ് ശിവനാണെങ്കിലും ശരി എന്താണെങ്കിലും ശരി വരികയും പോവുകയും ചെയ്യുന്നത്. ആ ബോധസ്വരൂപനാണ് ശിവൻ. ദക്ഷിണാമൂർത്തി സ്തോത്രത്തിൽ അങ്ങനെയാണ് ആചാര്യസ്വാമികൾ ദക്ഷിണാമൂർത്തിയെ പറയണത്. ബാല്യാദിഷ്വപി ജാഗ്രതാദിശുതത സർവാസു അവസ്ഥാസ്വപി വ്യാവൃത്താസു അനുവർത്തമാനം അഹം അഹം ഇതി അന്തസ്ഫുരന്തം സദാ. അഹമഹം എന്ന് അനുഭവപ്പെടുന്നു അസ്തിത്വമായി, സച്ചിദാനന്ദമായി. അപ്പോ അകമേ ശാശ്വതമായി അനുഭവപ്പെടുന്ന ആ ശിവരൂപത്തിനെ വിചാരം ചെയ്ത് അറിയുകയാണെങ്കിൽ നിങ്ങൾക്ക് ശിവദർശനം നഷ്ടപ്പെടുകയേയില്ല. ദർശനങ്ങളൊക്കെ തന്നെ ദ്രഷ്ടാവിനെ ആശ്രയിച്ചിരിക്കണം. എല്ലാ ദർശനങ്ങളും വരികയും പോവുകയും ചെയ്യും. ഭാഗവത കർത്താവ് വ്യാഖ്യാതാവായിട്ടുള്ള ഹിന്ദിയില് വളരെ പ്രസിദ്ധമായ ഭാഗവതം അഖണ്ഡാനന്ദ സ്വാമിയുടെ വ്യാഖ്യാനം. അദ്ദേഹത്തിന്റെ ഗുരുവിനെ പൂർണാനന്ദസ്തവം എന്ന് പറഞ്ഞ് ഒരു കൃതി എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു ശ്ലോകത്തിൽ പറയുന്നു, വൈകുണ്ഠ കേന ദൃഷ്ട ശ്രവണപഥഗത സ്വപ്നവദ്ഭാതി ചിത്തി. വൈകുണ്ഠത്തിനെ ആര് കണ്ടിട്ടുണ്ട് അഥവാ കണ്ടിട്ടുണ്ടോ എന്ന് പറയുന്നവർക്കും സ്വപ്നവദ്ഭാതി ചിത്തി, ഞാൻ ഉണ്ട് എന്നുള്ള അനുഭവത്തിൽ സ്വപ്നം കാണപ്പെടുന്ന പോലെ വന്നിട്ട് പോകുന്നു. യോഗികൾ പറയുന്ന ഈ ജഡസമാധി നിർവികൽപ്പ സമാധി മുതലായ അനുഭവങ്ങളും സുഷുപ്തി പോലെ കുറച്ചു നേരത്തേക്ക് ലയമായി അവർ സുഖത്തിനെ കൊടുത്തിട്ട് മറഞ്ഞു പോകുന്നു. സദാ ഒരിക്കലും മറയാത്ത അനുഭവമായി എല്ലാ അനുഭവത്തിനു പുറകിലും സംഗീതത്തിൽ പാട്ടുകൾ മാറി മാറി വരുമ്പോഴും രാഗവും താളവും മാറി മാറി വരുമ്പോഴും മാറാതെ നിൽക്കുന്ന ശ്രുതി പോലെ അധിഷ്ഠാനമായി ഞാൻ 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 എന്ന് അനുഭവപ്പെടുന്ന പൂർണ്ണം ബ്രഹ്മൈവ സാക്ഷാത്. ആ പൂർണമായ ബ്രഹ്മം കിട്ടിയിരിക്കുമ്പോ മറ്റൊരു വസ്തുക്കളെ അന്വേഷിച്ചു പോകണോ? ഇങ്ങനെ ഒരു വസ്തു കിട്ടിയിരിക്കുമ്പോ, അപരോക്ഷമായി സിദ്ധിച്ചിരിക്കുമ്പോ, പുറമേക്ക് എന്തിനു മറ്റൊരു വസ്തുവിനെ അന്വേഷിച്ചു പോകണം എന്ന് എനിക്ക് ഉപദേശിച്ച ആ ഗുരുവിന് നമസ്കാരം. എന്നുവെച്ചാൽ എല്ലാ അനുഭവങ്ങളും ഈ ഒരു സെന്ററിൽ വേണം ഉണ്ടാവാൻ. ഒരിക്കലും നഷ്ടപ്പെടാത്തതാണ് ഈ സെന്റർ നമുക്ക്. അത് ദിവ്യമാണ്, അത് പൂർണ്ണമാണ്, അത് ശാശ്വതമായ ഈശ്വര സ്വരൂപമാണ്, ഭഗവത് സ്വരൂപമാണ്. അത് രണ്ട് എന്നുള്ളതിനെ ഇരുത്തി പൊറപ്പിക്കാത്തതാണ്. അഹങ്കാരം ആ ബോധത്തിനെ കണ്ടാൽ അതോടുകൂടെ അഹങ്കാരം ഇല്ലാതായിട്ട് തീരും. പ്രപഞ്ചത്തിലുള്ള സകല ദുഃഖങ്ങളുടെയും പരിഹാരം അവിടെ കണ്ടെത്താൻ പറ്റും, അവിടെയേ കണ്ടെത്താൻ പറ്റുള്ളൂ. മാത്രമല്ല ആ ഒരു കണ്ടെത്തൽ ശാശ്വതമായിരിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സഹജാസ്ഥിതിഹി എന്ന് ഭഗവാൻ പറയുകയും ചെയ്തത്. എന്നുവെച്ചാൽ അതിനുശേഷം പിന്നെ എന്തൊക്കെ തന്നെ ചെയ്താലും ആ അനുഭവം വിട്ടുപോവാതെ തുടർന്നുകൊണ്ടിരിക്കും. ബാക്കിയൊക്കെ അഭ്യസിച്ചിട്ടില്ലെങ്കിൽ നഷ്ടപ്പെടും. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എല്ലാ എക്സ്പീരിയൻസും എന്തെങ്കിലും ഒരു അഭ്യാസത്തിനെ ആശ്രയിച്ചിരിക്കുന്നു. വാസിഷ്ഠത്തിൽ വസിഷ്ഠൻ പറയുന്നു, രാമാ എല്ലാ കലകളും സംഗീതം നൃത്തം മുതലായിട്ടുള്ള കലകളൊക്കെ തന്നെ കുറച്ചു കാലം അഭ്യസിച്ചിട്ടില്ലെങ്കിൽ വിട്ടുപോകും. സർവാപ്യേവ കലാ ജന്തോഹോ അനഭ്യാസേന നശ്യതി. പക്ഷെ ഈ ജ്ഞാനമാകുന്നതുണ്ടല്ലോ, ഇയം ജ്ഞാനകല, ഈ ജ്ഞാനത്തിനെ ഒരു കലയായിട്ട് പറഞ്ഞു. സകൃജാത, ഒരിക്കലത് ഉദിച്ചു കഴിഞ്ഞാൽ അഭിവർദ്ധത എന്നാണ്, അത് അഭിവൃദ്ധിപ്പെട്ടുകൊണ്ടേയിരിക്കും. എന്ന് വെച്ചാൽ പുതിയ വാസനകൾ ഉണ്ടാകാൻ അത് അനുവദിക്കുകയുമില്ല, വാസനകൾ ഉള്ളത് ക്ഷയിച്ചുകൊണ്ടേയിരിക്കുകയും ചെയ്യും. ഈ ബോധം തെളിഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യും, അത് തെളിഞ്ഞുകൊണ്ടേയിരിക്കുകയും ചെയ്യും. എന്നുവെച്ചാൽ അതാണ് മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ഗുരുവിന്റെ കൃപ, ഭഗവാന്റെ കൃപ ഒരു ജീവന്റെ മേലെ വീണു കഴിഞ്ഞാൽ പിന്നീട് ആ ജീവൻ പുലിയുടെ വായിൽ പെട്ട ഒരു മാനിനെ പോലെയാണെന്നാണ്. അത് വിചാരിച്ചാൽ രക്ഷപ്പെടാൻ പറ്റില്ല. അതായത് ആ ജീവൻ രക്ഷിക്കപ്പെടും എന്നല്ലാതെ വീണ്ടും സംസാരത്തിൽ പെടില്ല എന്നുള്ളതിന് വേറെ ഒരു വിധത്തിൽ പറയാണ്, പുലിയുടെ വായിൽപ്പെട്ട മാൻ തന്റെ സ്വാതന്ത്ര്യത്തിൽ രക്ഷപ്പെടാൻ പറ്റാത്തതുപോലെ ജീവൻ ആത്മാവിന്റെ ആ ഒരു ഫീൽഡിലേക്ക് കടന്നു കഴിഞ്ഞാൽ, ബോധത്തിന്റെ ഒരു ക്ഷേത്രത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ, പിന്നെ ഈ ജീവന് തിരിച്ച് മനസ്സിന്റെ മണ്ഡലത്തിലേക്ക് വരാൻ ഒക്കുകയില്ല. കുറച്ചു കാലത്തേക്ക് പഴയ ഉപദ്രവങ്ങൾ ഉണ്ടാവും, എങ്കിലും അത് കുറച്ചു കാലത്തേക്ക് മാത്രമേ ഉള്ളൂ. അതാണ് മഹർഷി ഭക്തിയുടെ ഭാഷയിൽ അക്ഷരമണമാലയിൽ പറഞ്ഞു, ഹേ അരുണാചലം, ഞാൻ അരുണാചലം എന്ന് സ്മരിച്ചപ്പോ തന്നെ അങ്ങയുടെ വലയിൽ കുടുങ്ങി എന്നാണ്. അരുണയെണ്ട് എണ്ണയാൻ അരുൾ കണ്ണിപ്പട്ടേൻ ഉൻ അരുൾ വലൈ തപ്പുമോ അരുണാചലം. അരുണൈ എണ്ട് എണ്ണ അരുണാചലം എന്ന് സ്മരിച്ചപ്പോ തന്നെ, അരുണാചലം എന്ന് സ്മരിക്കൽ എന്താണ്? ഈ ആത്മസ്മൃതിയാണ്. നല്ലവണ്ണം അറിഞ്ഞോളൂ, മഹാത്മാക്കൾ പറയുന്ന വാക്കുകളെ സ്ഥൂലമായി എടുക്കരുത്. ഭഗവാൻ തന്നെ പറഞ്ഞുവല്ലോ, അഹമിതി ഹൃദി നിത്യസിഭോഹോ, ഹൃദയത്തിൽ ഞാൻ എന്ന് അവിടെ നിന്ന് നർത്തനം ചെയ്യുന്നു. അപ്പൊ അരുണാചലം എന്ന് സ്മരിച്ചപ്പോ തന്നെ ഞാൻ ആ വലയിൽ പെട്ടു എന്നാണ്. ആ വലയോ എങ്ങനെയുള്ള വല? ചിന്തിത്ത് അരുൾപ്പെട ചിലന്തി പോൽ കട്ടി ചിറയിട്ട് ഉണ്ടനൈ അരുണാചല. നല്ലൊരു ചിലന്തി വല കെട്ടുന്ന പോലെ, ഒരു എട്ടുകാലി വല കെട്ടുന്ന പോലെ കൃപയാകുന്ന വല വിരിച്ച് ഈ ജീവനെ വേണമെന്ന് വെച്ചാൽ പോലും രക്ഷപ്പെടാൻ സമ്മതിക്കാതെ അതിൽ കുടുക്കി ഈ എട്ടുകാലി പ്രാണിയെ വിഴുങ്ങിക്കളയുന്ന പോലെ ആ ഭഗവാൻ ഈ ജീവനെ വിഴുങ്ങിക്കളഞ്ഞു എന്നാണ്. ചിന്തിത്ത് അരുൾപ്പെട ചിലന്തി പോൽ കട്ടി ശിറയിട്ട് ഉണ്ടനെ, ശിറയെന്ന് വെച്ചാൽ ഇംപ്രിസൺമെന്റ്, പ്രിസൺ, ജയിലിൽ കൊടുക്കണ പോലെ കൃപയുടെ വലയുടെ അകത്ത് കുടുക്കി എന്നാണ്. എന്നുവെച്ചാൽ ഇതിന് മഹർഷി സാധനാപരമായി ഒരിടത്ത് എക്സ്പ്ലനേഷൻ കൊടുത്തു, ഞാൻ ആരാണ് എന്ന് വിചാരം ചെയ്ത് നിരന്തര പരിശ്രമം ചെയ്യുന്ന ഒരു സാധകൻ. മനസ്സിനെ ഞാൻ ആരാന്നുള്ള പുസ്തകത്തിൽ മഹർഷി അതിന് മാർഗം പറയുന്നു. എത്ര വിചാരങ്ങൾ അകമേക്ക് ഉദിക്കുകയാണെങ്കിലും ആ വിചാരങ്ങളുടെ ഒന്നിന്റെയും തന്നെ അവസാനം കാണാൻ ശ്രമിക്കാതെ ഈ വിചാരങ്ങളൊക്കെ ആർക്ക് വരണു എന്നൊരു ചോദ്യം അകമേക്ക് ഉദിപ്പിച്ചാൽ എനിക്ക് വരണു എന്ന് തോന്നും. എനിക്ക് വരുന്നു, എനിക്ക് വിചാരം വരുന്നു, എനിക്ക് പ്രശ്നങ്ങൾ, എന്റെ ജീവിത പ്രശ്നങ്ങൾ എന്നൊക്കെ തോന്നുമ്പോ ഈ ഞാൻ 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 എന്നുള്ള ചലനത്തിനെ ശ്രദ്ധിച്ചാൽ കാണാം അത് ഹൃദയത്തിലാണ് പൊന്തണത് എന്ന് കാണാം. ആ ഹൃദയസ്ഥാനത്തിൽ ഈ ഞാൻ എവിടെ നിന്ന് വരുന്നു എന്ന് അന്വേഷിച്ച് മനസ്സ് ആഴ്ന്ന് അകമേക്ക് മുങ്ങുമ്പോ പിടികിട്ടാതെ ഈ അഹംകൃതി ഹൃദയത്തിൽ ലയിക്കും. അവിടെ അത് ലയിച്ച സ്ഥാനത്ത് മറ്റൊന്ന് താൻ താനായി പ്രകാശിക്കുന്നു. എന്നുവെച്ചാൽ അവിടെ നിന്നും മറ്റൊരു കൃപാശക്തി അവിടെ നിന്നും പൊന്തി ഈ അന്തർമുഖമായ മനസ്സിനെ ഹൃദയസ്ഥാനത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുപോകും. ആ ശക്തി ഇങ്ങോട്ട് വന്ന് പിടിച്ചു കൊണ്ടുപോകും. രുക്മിണി അല്പം ഒരു സന്ദേശം ഭഗവാൻ ഒരു പ്രാർത്ഥന കൊടുത്തപ്പോ ഭഗവാൻ രുക്മിണിയെ കുണ്ടിനപുരത്തിൽ വന്ന് പിടിച്ചു കൊണ്ടുപോയ പോലെ, ഇതൊക്കെ സിംബോളിക്കാണ്. അതുപോലെ ഈ ജീവൻ അന്തർമുഖമായി ഒരു ശ്രദ്ധ പതിപ്പിച്ചാൽ മതി, അകമേ നിന്നുള്ള കൃപാശക്തി ഈ ജീവനെ വരിച്ചു കൊണ്ടുപോകുന്നതാണ്. യമേവൈഷ ബ്രണുതേ തേന ലഭ്യ, അതിങ്ങോട്ട് വന്ന് വരിക്കും. നമ്മൾ എന്തുകൊണ്ട് ഈശ്വരനെയോ ആത്മാവിനെയോ അറിയണം എന്ന് പറയണു? അത് നമ്മളെക്കാളും പവർഫുൾ ആയതുകൊണ്ട്, ശക്തമായതുകൊണ്ട്. അപ്പൊ അത് നമ്മളെ പിടിക്കട്ടെ, അത് നമ്മളെക്കാളും ശക്തമല്ലേ, നമ്മളെ പിടിക്കട്ടെ. യു ഹാവ് ടു ജസ്റ്റ് സബ്മിറ്റ്, അത്രയേ ഉള്ളൂ. അങ്ങനെ അടങ്ങിക്കൊടുക്കുമ്പോ അത് നമ്മളെ പിടിക്കണു എന്നാണ്. ഇവിടെ ഭക്തി ഞാനും ഒക്കെ ചേരും. അങ്ങനെ പറയുമ്പോ നമ്മൾ ഒന്ന് വഴങ്ങിക്കൊടുത്താൽ അത് നമ്മളെ ഗ്രഹിച്ചു പൂർണ്ണമാക്കുന്നു. അപ്പോ ഈ അഹങ്കാരത്തിന്റെ മൂലാന്വേഷണം ചെയ്ത് അകമേക്ക് പോകുമ്പോ അധിഷ്ഠാന ശക്തി അഹംബോധം അവിടെ നിന്ന് ഉദിച്ച് ഈ അഹങ്കാരത്തിനെ വിഴുങ്ങിക്കളയുന്നു ഹൃദയത്തിൽ നിന്ന്. കവളനം, ഞാൻ എന്നുള്ളത് പോയിട്ട് താൻ മാത്രമായി നിൽക്കും. ഇത് മഹർഷിയുടെ മാത്രം വാക്കല്ല, എത്രയോ പേർ അരുണാചല സമ്പ്രദായമാണ് തോന്നുന്നു. അരുണഗിരിനാഥ സ്വാമികൾ തിരുപ്പുകളില് ഒരു പാട്ടില് കന്ദരനുഭൂതിയിൽ പറയുന്നു, യാനാകിയ എന്നെ വിഴുങ്ങി വെറും താനാകി ഇരുന്നത് തത്പരമേ. യാനാകിയ എന്നെ വിഴുങ്ങി വെറും താനാകി ഇരുന്നത് തത്പരമേ. ഞാൻ ആയിട്ടുള്ള ഈ അഹങ്കാരത്തിനെ വിഴുങ്ങിയത്രേ, വിഴുങ്ങിയിട്ട് എങ്ങനെ പ്രകാശിച്ചു? താനാകി ഇരുന്നത്, അഹങ്കാരം പോയ സ്ഥലത്ത് ഞാൻ എന്നുള്ളത് താനായി എന്നാണ്. താനാകി ഇരുന്നത് തത്പരമേ, തത്പരം എന്ന് വെച്ചാലോ തദ്വസ്തു, തത്വമസി മഹാവാക്യത്തിന്റെ ഉമ്മയായ പൊരുളായ സത്യം. അവിടെ അഹങ്കാരത്തിന്റെ സ്ഥാനത്ത് അത് പ്രകാശിച്ചു. അഹങ്കാരം അനുഭവപ്പെടുന്ന ആ ഹൃദയത്തില് അഹങ്കാരത്തിന്റെ സ്ഥാനത്ത് ശുദ്ധമായ ശിവം, അഖണ്ഡ അവിച്ഛിന്ന ബോധം അവിടെ പ്രകാശിച്ചു. നാരായണ ഗുരുസ്വാമിയും അരുണാചലത്തിന്റെ ഈ സ്വഭാവത്തിനെ വർണ്ണിക്കുന്നുണ്ട്. എടുത്തു നീ വിഴുങ്ങി എന്ന ഇന്ദ്രിയങ്ങളോടുടൻ നടിച്ചിടും നമശിവായ നായകാ നമോ നമ. എടുത്തു വിഴുങ്ങി അഹങ്കാരം പോയി, അവിടെ ശുദ്ധ അഹംസ്ഫൂർത്തി അഖണ്ഡ അനുഭൂതി സ്വരൂപമായ ചിദാകാശം പ്രകാശിച്ചു. അങ്ങനെ സഹജസ്ഥിതിയെ പറഞ്ഞ ശേഷം